Now we have come to the middle of our study. That is the half the portion we have completed. Now the second half we are entering into.
നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് എത്തി. അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്.
Now we have come to verse 4, so we will read the first portion of verse 4.
നാലാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കുന്നു.
Yea, though I walk through the valley of the shadow of death, I will fear no evil, for thou art with me.
കൂരിരൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ.
We have seen this psalm is one of the most comforting passages of the whole scripture.
നാം മനസ്സിലാക്കിയത് പോലെ മുഴുവൻ വചനത്തിന്റെയും വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് ഈ സങ്കീർത്തനം നമ്മൾ കാണുന്നത്.
ഇറ്റ് ഈസ് ദ കംഫർട്ടിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദ സെക്യൂരിറ്റി അഷുറൻസ് ഓഫ് ദ സെക്യൂരിറ്റി ഫ്രം ദ ലോർഡ്.
കർത്താവിൽ നിന്നുള്ള വലിയൊരു സുരക്ഷിതത്വവും ഉറപ്പും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി കാണുകയാണ്.
We are seeing that this is describing about our great shepherd, upon whose shoulder we are resting and safe.
മാത്രമല്ല നമ്മുടെ ഏറ്റവും നല്ല ഇടയനായിരിക്കുന്ന നമ്മുടെ ആശ്വാസം ആ ഏത് ഭുജങ്ങളിലാണോ ഇരിക്കുന്നത്, ആ ആശ്വാസ ഇടയനെ കുറിച്ചാണ് നാം കാണുന്നത്.
So he says the Lord is my shepherd, he is my redeemer, he is my creator.
യഹോവ എന്റെ ഇടയനാണ്, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എന്റെ സൃഷ്ടാവാണ്.
And not only he redeemed me, but he takes care of every needs of mine.
അവൻ കേവലം എന്നെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല എന്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്.
And so I have full confidence in him. I am fully content with all his provisions.
അതുകൊണ്ട് ഞാൻ അവനിൽ പൂർണ്ണ തൃപ്തനാണെന്ന് മാത്രമല്ല അവനെ ആ നിലയിൽ എന്റെ എല്ലാം അറിഞ്ഞ് അവൻ എന്നെ തൃപ്തിയോടെ നടത്തുകയാണ്.
So we have seen that the first three verses, the one sheep is talking to another sheep.
ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കൂടി നമ്മൾ കണ്ടത് ഒരു ആട് മറ്റൊരു ആടിനോട് സംസാരിക്കുകയാണ്.
Lord is my shepherd. Who is your shepherd?
യഹോവ എന്റെ ഇടയനാണ്, നിന്റെ ഇടയൻ ആരാണ്?
I am fully satisfied with his provisions.
അവന്റെ കരുതലിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്.
And he maketh me to lie down in the green pasture.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുകയാണ്.
Of course I am a creature of a full of fear.
തീർച്ചയായിട്ടും വളരെ ഭീരുത്വമുള്ള പേടിയുള്ള ഒരു ജീവിയാണ് ഞാൻ.
But my shepherd is always with me, so I have no fear for that.
എന്നാൽ എന്റെ ഇടയൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല.
And he provides all my food, whatever needed, he provides to me.
എനിക്ക് ആവശ്യമുള്ള എല്ലാ ആഹാരവും അവൻ കരുതുകയാണ്.
Of course sometimes some small thing irritates me.
ചില സന്ദർഭങ്ങളിൽ ചില കൊച്ചു കാര്യങ്ങൾ എന്നെ അലോസപ്പെടുത്താറുണ്ട്.
But whenever I am disturbed mentally, he comforts me.
എന്നാൽ മാനസികമായിട്ട് ഞാൻ അലോസ അവൻ എന്നെ ആശ്വസിപ്പിക്കുകയാണ്.
Of course sometimes there is a conflict, we are living together, so conflict is always there.
ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ചില പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്.
Some friction is there between us.
ഞങ്ങൾ തമ്മിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്.
But the presence of our shepherd makes all everything fine, and he maketh me to lie down in the green pasture.
എന്നാൽ ആ ഇടയന്റെ സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് പച്ചയായ പുൽപ്പുറങ്ങളിൽ ഞങ്ങളെ കിടത്തുകയാണ്.
And he provides me water, still water.
സ്വസ്ഥതയുള്ള വെള്ളം അവൻ ഞങ്ങൾക്ക് തരികയാണ്.
Early morning when I look upon him, he gives me comforting word.
അതിരാവിലെ ഞാൻ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ആശ്വാസത്തിന്റെ വചനങ്ങൾ അവൻ പകർന്നു തരികയാണ്.
Sometimes he allows me to pass through the deep wells, experiences. There he gives me refreshing water.
ആഴമുള്ള കിണറിന്റെ അനുഭവത്തിൽ കൂടി ചിലപ്പോൾ ഞാൻ കടന്നു പോകേണ്ടി വന്നേക്കാം, എന്നാൽ അവിടെയും ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ ജലം അവൻ തരികയാണ്.
Yes, he leadeth me towards the still, beside the still waters.
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുകയാണ്.
Sometimes I may fall.
ഒരുപക്ഷെങ്കിലും ഞാൻ വീണു പോകാം.
Maybe because of my foolishness.
ഒരുപക്ഷെ എന്റെ മൂഢത കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത്.
But my shepherd is caring for me.
എന്നാൽ എന്റെ ഇടയൻ എന്നെ അവിടെയും സംരക്ഷിക്കുക.
Whenever nobody is there to help me, I'm just crying. At that time he comes and he helps me, lifts me up.
ആരും സഹായമില്ലാതെ ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ ഇടയൻ അവിടെ എന്നെ സഹായിച്ചു.
Oh, it is a refreshing to my soul.
അതെന്റെ പ്രാണന് അത് വളരെ ആശ്വാസമാണ്.
He restoreth my soul.
അവൻ എന്റെ എന്നെ ആ നിലയിൽ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുകയാണ്.
He leadeth me in the paths of righteousness.
നീതിപാതകളിലേക്ക് അവൻ എന്നെ നടത്തുകയാണ്.
He will never lead me to an unrighteous way.
ഒരു അനീതിയുടെ പാതയിലേക്ക് ഈ ഇടയൻ എന്നെ നടത്തുകയില്ല.
And everything whatever he do is perfectly righteous one.
എന്തെല്ലാം അവൻ ചെയ്യുന്നു അതെല്ലാം നീതിയുള്ളതാണ്.
Oh, and it is all for the name, for his glory, for his name's sake.
അത് മുഴുവനും അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്.
So the sheep is talking to tell the sheep about all the goodness of the shepherd.
ഈ ഇടയന്റെ നല്ല കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു ആട് മറ്റൊരു ആടിനോട് വാതോരാതെ സംസാരിക്കുക.
So verse 1 to 3 we see a conversation of one sheep to another sheep.
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഒരു ആട് മറ്റൊരു ആടിനോട് സംസാരിക്കുന്ന സംസാരമാണ് നാം കണ്ടത്.
Now verse 4 to 6
ഇനി 4 മുതൽ 6 വരെ
there we see the sheep is talking to the shepherd directly.
ഇവിടെ ഒരു ആട് തന്റെ ഇടയനോട് നേരിട്ട് സംസാരിക്കുകയാണ്.
Yeah, though I walk through the valley of the shadow of death, I will fear no evil, for thou art with me.
കൂരിരുട്ടാനിലെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല.
There we see an intimate communion or a conversation between the sheep and the shepherd.
ഈ ആടും തന്റെ ഇടയനും തമ്മിലുള്ള ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന ഒരു ബന്ധം നമ്മളോട് കാണുകയാണ്.
I and thou.
ഞാനും നീയും.
Talking to the sheep before that,
അതിനു മുമ്പ് ആടിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ കണ്ടു.
While talking, it turned back and saw the shepherd is standing behind.
മറ്റൊരു ആടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ഇടയനടുത്ത് നിൽക്കുകയാണ്.
Then talking to the shepherd directly.
പിന്നീട് ആ ഇടയനോട് നേരിട്ട് സംസാരിക്കുക.
That too when the difficult times are passing through, when I pass through the difficult times, you are with me, my savior.
ഒരു പ്രയാസമേറിയ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ നീ രക്ഷകനായിട്ട് എന്നോട് കൂടെ ഉണ്ട്.
So we see from 4 onwards, it is a personal and intimate conversation between the sheep and the shepherd.
4 മുതൽ 6 താഴേക്കുള്ള നോക്കുമ്പോൾ വളരെ വ്യക്തിപരവും ഹൃദ്യമായിരിക്കുന്ന ആ ഇടയനും ആടും തമ്മിലുള്ള സംസാരമാണ്.
So we see the conversation, the assurance of the presence of the savior here.
ഇവിടെ ആ രക്ഷകന്റെ അല്ലെങ്കിൽ ഇടയന്റെ ആ സാന്നിധ്യം അത് ഈ ആടിന് വളരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ്.
Intimate discourse of deep affection we see in this passage.
ഈ വേദഭാഗത്തിൽ ആ ഹൃദ്യമായിരിക്കുന്ന ആ ബന്ധത്തിന്റേതായിരിക്കുന്ന ആ ഒരു സ്നേഹബന്ധത്തിന്റെ അതിൽ നിന്ന് ഉടലെടുക്കുന്ന സംസാരമാണ് നാം കാണുന്നത്.
Now as I told you earlier, this entire psalm is speaking about an annual cycle of the sheep.
ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ മുഴുവൻ സങ്കീർത്തനത്തിലും ഒരു ആടിന്റെ ഒരു വാർഷിക ചക്രം അല്ലെങ്കിൽ അതിന്റെ ഒരു ജീവിത ചക്രമാണ് നാം കാണുന്നത്.
The first three verses speaks about the time when the sheep is near the shepherd's house.
ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ഈ ആട് ഇടയന്റെ വീടിനോട് ചേർന്ന് കഴിയുന്ന കാലയളവാണ്.
Very close to the shepherd's house.
വളരെ ഇടയന്റെ വീടിനോട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്.
The climatic condition is not favorable to go out.
ആ വെളിയിലേക്ക് പോകുവാൻ ദൂരേക്ക് പോകാൻ വെക്കുന്ന കാലാവസ്ഥ അനുവദിക്കുന്നില്ല.
That is the time when the winter and spring is there.
അവിടെയാണ് ആ വിന്റർ സീസൺ അല്ലെങ്കിൽ ആ ശരത്കാലവും ആ ഗ്രീഷ്മകാലവും ഒക്കെ ഉള്ള ആ സന്ദർഭമാണ്.
Now verse 4 to 6,
and 4 മുതൽ 6 വരെ
the second part we see the summer and the autumn period.
ഇവിടെ ആ ഉഷ്ണകാലമാണ് നമുക്ക് ഇവിടെ കാണാൻ കൊണം സാധിക്കും.
And during the summer season the shepherd takes the sheep away from the home.
ഈ ഉഷ്ണകാലാവസ്ഥയിൽ ഇടയൻ ആടിനെയും കൊണ്ട് വളരെ ദൂരേക്ക് പോകും.
And especially to the top of the mountain it moves.
ആ മലകളുടെ മുകളിലേക്ക് ഇടയൻ ആടിനെയും കൊണ്ട് പോകും.
The higher ground where the climate is favorable for the sheep.
ആ ഉയർന്ന സ്ഥലത്തെ ആ കാലാവസ്ഥ
And throughout the summer they spend the shepherd and the sheep spend the time there.
ആ ഉഷ്ണകാലം മുഴുവനും ഇടയനും ആടുകളും അവിടെയാണ് ചെലവഴിക്കുന്നത്.
And there is an intimate relationship between the sheep and the shepherd at that time.
ആ കാലയളവിലെ ഈ ഇടയനും ആടും തമ്മിൽ നല്ല ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്.
And when the autumn season starts,
എന്നാൽ ആ ഒരു ഗ്രീഷ്മകാലം തുടങ്ങുമ്പോൾ,
and by the time they start their return journey to home.
ആ ഒരു കാലാവസ്ഥയിൽ അവർ മടങ്ങി ഭവനത്തിലേക്ക്
തിരിക്കുകയാണ്.
എന്നാൽ മടങ്ങി ഭവനത്തിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ആ തണുപ്പ് കാലം ആരംഭിക്കുകയാണ്.
That is why verse 6 says that I will dwell in the house of the Lord for ever again back to the shepherd's house.
അതാണ് ആറാം വാക്യം നമ്മൾ കണ്ടത്. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
So here we see the entire annual cycle of a sheep.
ഒരു ആടിന്റെ മുഴു ജീവചക്രമാണ് നമ്മൾ കാണുന്നത്.
Now we have come to verse 4 to 6, that is the summer and autumn period.
ഈ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ആ ഒരു ഉഷ്ണകാലവും അതുപോലെ ആ ഒരു ശരത്കാലവും ഒരുമിച്ച് ചേരുന്നതാണ്.
And so the shepherd decides to take to the top of the mountain.
ഇവിടെ ഇടയൻ ആട്
What type of mountain it is?
ഏത് തരത്തിലുള്ള മലയാണത്?
Normally in a shepherding lands like in New Zealand or something western United States or the southern Europe, there are so many mountains are there. They are the mountain is very high, but the top region is very flat.
സാധാരണയായിട്ട് ആടുകളുള്ള ഏറ്റവും പ്രദേശങ്ങളായിരിക്കുന്ന ന്യൂസിലാൻഡും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ പുൽപ്പുറങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില മലകളുണ്ട്. അതിന്റെ മുകൾവശം വളരെ നിറഞ്ഞ ഒരു പ്രദേശമാണ്.
And I just I will show you some of the pictures which may probably it may help you to understand that.
ആ ചില പിക്ചറുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
This the Table Mount you can see here.
ഈ മല മുകളാണ് നിങ്ങൾ കാണുന്നത്.
This is one of the biggest table mount in Asia.
ഏഷ്യയിലുള്ള ഏറ്റവും വലിയ ഒരു ടേബിൾ അല്ലെങ്കിൽ മലകളുടെ മുകൾ ഭാഗമാണ് നമ്മൾ കാണുന്നത്.
It is in Maharashtra, Mahabaleshwar, where I myself could visit that place.
ആ മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വർ എന്ന സ്ഥലമാണ് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്.
It's a high mountain.
ആ ഉയർന്ന ഒരു മലയാണ്.
But when you reach at the top of the mountain, absolutely flat it is.
ഈ മലയുടെ മുകളിലേ കയറി ചെല്ലുമ്പോൾ തികച്ചും നിരപ്പായ ഒരു പ്രതലമാണ്.
See, you might have seen the word, he prepares a table before me. The table here, it is mentioned, not the ordinary table of our dining table.
അഞ്ചാമാക്കി നമ്മൾ കാണുന്നു, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു അല്ലെങ്കിൽ എനിക്കൊരു മേശ ഒരുക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു മേശയല്ല.
This is the table mount, the flat surface on the top of the mountain.
ആ മലയുടെ മുകളിലുള്ള ആ പരന്ന പ്രതലത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്.
This is about 4 square kilometers is the area is this is what this one
ee oru pradesham ennu parayana edaandu 4 kilometer olam vistarathi kadakkuna oru pradeshamaanu
Mahabaleshwar. If you are any visit to Maharashtra, this is a one of the beautiful place you can spend your vacation, especially summer holidays.
Maharashtra il ningal sandarshikkaanengil ningalku sandarshikkan kollana ettavum nalla oru sthalamaanu Mahabaleshwar.
So you see, I have myself visited. See, the animals are feeding there on the top of the mountain.
Aa malamugalile aa kannugaligal allengil mrugangal പുല്ല് തിന്നാണ് നമ്മൾ കാണുന്നത്.
And here we see the children are playing in the same ground, the Table Mount.
Paranna pradeshathil allengi malayude mugulil kuttikal kalikkunnathaanu nam kaanunnathu.
So we see that this is the table which is the top at the higher mount where the shepherd used to take the sheep.
Aa malayude unnalamayirikkunna aa paranna pradeshathu idayan aadukalumayittu pogeyaanu.
So that is what it means, the higher ground or the Table Mount.
Adana ee malayude mugal pradesham ennullathu kondu arthamaakkunnu.
And the whole summer they spend together in that particular Table Mount.
ഈ ഒരു പ്രത്യേക സ്ഥലത്താണ് മുഴു ഉഷ്ണകാലവും ആടുകളുമായിട്ട് ഇടയിൽ ചെലവഴിക്കുന്നത്.
But the question is that before reaching to the top of the mountain, it has to pass through the valley.
എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്നുള്ള ഇവിടുത്തെ കാര്യം എന്നുള്ളത് ഈ മലയുടെ മുകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്.
In the today's version, verse, we are going to consider not of the Table Mount, but the valley through which we have to reach to the Table Mount.
ഇന്ന് നാം വായിച്ച വാക്യത്തിൽ കൂടി ആ മലയുടെ മുകൾ പ്രദേശത്തെ കുറിച്ചല്ല, അതിന് മുമ്പായിട്ട് കടന്നു പോകുന്ന ആ താഴ്വരയെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്.
Only through the valley you can reach to the Table Mount.
ആ താഴ്വരയിൽ കൂടി മാത്രമേ മലയുടെ മുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ.
In the next verse we see verse 5, he speaks about the sheep is speaking about the Table Mount and the enjoyment that they are having there.
അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മലയുടെ മുകളിൽ ഒരുക്കുന്ന വിരുന്നിനെ കുറിച്ചും ആ ഒരു ആസ്വാദനത്തെ കുറിച്ചുമാണ് പറയുന്നത്.
So we see that the shepherd deserves to take the sheep to the top of the mountain.
ഇടയൻ ആടുകളെ ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകണം ആഗ്രഹിക്കുകയാണ്.
And there they have that intimate relationship.
അവിടെയാണ് ഈ ആടും ഇടയനും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്.
Today, before going to the Table Mount, let us see how they pass through the valley.
ഇന്നു ആ മലമുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിനു മുമ്പുള്ള ആ താഴ്വരയിൽ കൂടി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
Yeah, though I walk through the valley of the shadow of death.
കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനുഭവം ഭയപ്പെടില്ല.
In our Christian life, we may have to pass through the valley to reach to the top of the mountain.
നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ മലയുടെ അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്ന പ്രദേശത്തേക്ക് എത്തുവാണ്ടൊക്കെ പലപ്പോഴും താഴ്വരയിൽ കൂടി പോകേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്.
Without passing through the valley, we cannot enjoy the mountain top experience.
സാഗറിൽ കൂടി കടന്നു പോകാതെ മലമുകളിലെ ആ ഒരു സന്ദർഭം ആസ്വദിക്കാൻ നമുക്ക് കഴിയുകയില്ല.
I would like to draw your attention why God allows the valley experience, the shadow death experience in the life of the believer.
എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂരിരലിന്റേതായിരിക്കുന്ന താഴ്വര അല്ലെങ്കിൽ മരണനിരലിന്റെ താഴ്വര ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്.
Sometimes we wonder, God, why this came to me?
ചിലപ്പോൾ നാം അതിശയിച്ചു പോകും, കർത്താവെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു?
Why this sorrow and agony to me?
എന്തുകൊണ്ട് എനിക്ക് ഈ വേദനയും ഈ സങ്കടവും എനിക്ക് വരുന്നു?
You have saved me, I am very faithfully serving you, reading the scripture, attending the Bible study, going for the worship, meaning everything I do, I faithfully follow you. Why this experience of sorrow in my life?
നീ എന്നെ രക്ഷിച്ചു, ഞാൻ നിന്നെ അനുഗമിക്കുന്നു, മീറ്റിംഗുകൾ കടന്നുപോകുന്നു, വിശ്വസ്തനായിട്ട് നിന്നെ അനുഗമിക്കുന്നു, എങ്കിലും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ഒരു താഴ്വരയുടെ അനുഭവം അനുഭവിക്കുന്നു?
Why we need to pass through the valley? This is a normal question we have.
സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഒരു വിശ്വാസി ഈ താഴ്വരയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു?
So I would like to draw your attention the four reasons why a believer has to pass through the valley.
എന്തുകൊണ്ട് ഒരു വിശ്വാസി താഴ്വരയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി നാല് കാര്യങ്ങൾ, നാല് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ ആഗ്രഹിക്കുക.
First of all, it is through the valley we can go to the top of the mountain and enjoy the intimate fellowship with the shepherd.
ഒന്നെ ഈ താഴ്വരയിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ മലയുടെ മുകളിലേക്ക് പോയി ഇടയനുമായിട്ടുള്ള ആ ബന്ധം ആസ്വദിക്കുവാൻ സാധിക്കൂ.
The summer day the sheep is spending time with the shepherd.
ആ ഉഷ്ണകാലത്ത് മലയുടെ മുകളിൽ ആ ആടുകൾ ഇടയനുമായിട്ട് സമയം ചെലവഴിക്കുക.
But before reaching the top of the mountain it has to pass through the valley.
എന്നാൽ ആ മലയുടെ മുകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ താഴ്വരയിൽ കൂടി അത് കടന്നു പോകണം.
The second reason.
രണ്ടാമത്തെ കാരണം,
when we pass through the valley,
naa valley koodi kadannu pogumbol,
because the streams are coming from the top of the mountain,
mountainil ninnum chala aa olukku vellathinte daiche kochu kochu olukkal kadannu varugiya,
and that is very cold water is coming down, and really when we pass through the valley this summer day, when we are refreshed in that valley, brother, water,
aa ushnagalathe malayilekku naam kaari pogumbol ee veru olichu varuna thanutha vellam adu aaswadagamayittu varugiya allengil oru praanane thanippikkunna anubhavam.
It's the most beautiful experience in the Christian life, a refreshing experience sometimes we enjoy when we pass through the troubles and difficulties.
Christian jeevithinte ettom aaswadanamayirikkunna samayam ennu parayunnathu ingeneulla kashtathil koodi naam kadannu pogunna sandarbhangala.
We know the Job story very well. Job passed through a severe testing and passing through the valley experience.
Namukku Iyobinte charitram ariyamallo, valare kashtathayude anubhavathil koodi Iyob kadannu poi.
Sometimes we wonder why God allowed that happen to Job.
Palappozhum അതിശയിച്ചു പോവും, എന്തുകൊണ്ട് യുവിന്റെ ദൈവം അനുവദിച്ചു?
God himself given a testimony that he was perfect and upright man.
ദൈവം തന്നെ സാക്ഷ്യം പറയുകയുണ്ടായി യുവിനെ കുറിച്ച്, അവൻ നിഷ്കളങ്കനും നിർഭയവാദിനുമാണെന്ന് പറഞ്ഞു.
Why that man has to suffer like that?
എന്നാൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്?
The reason is simple. God wants to bless him doubly.
അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അവനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുവാൻ ദൈവം.
You see the first chapter and the last chapters of that book.
ആ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായവും അവസാന അധ്യായവും ശ്രദ്ധിക്കുക.
Exactly double blessing he got it at the end of it.
അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇരട്ടി അനുഗ്രഹങ്ങൾ അയ്യോവന് പ്രാപിക്കും.
God allows us to pass through the valley because he deserves to bless you more.
ദൈവം ഈ താഴ്വരയിൽ കൂടി നമ്മളെ കടത്തിവിടാൻ അനുഗ്രഹിക്കുന്നത് നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്.
It is not that he is not loving you, he loves you more. That is why he allows us to pass through that experience.
അവൻ നമ്മെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, അവൻ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ താഴ്വരയിൽ കൂടി കടത്തിവിടുന്നത്.
When we pass through that we are refreshed from the Lord.
ആ താഴ്വരയിൽ കൂടി നാം കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പ്രാണന തണുപ്പും ആസ്വാദനവും ലഭിക്കുന്നത്.
The third reason is that when the sheep is passing through the valley, the most nutritive or the best food is available in the valley.
മൂന്നാമത്തെ കാരണം, ഈ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഏറ്റവും പുഷ്ടിയുള്ള ആഹാരം ഈ ആടിന് ലഭിക്കുന്നത്.
Because the mother and the lamb, they are going, they need a very nutritive high protein content food is needed.
ഈ ആടും അതിന്റെ കുട്ടിയുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിന് വളരെ പോഷകമുള്ള ആഹാരം ലഭിക്കണം.
And the sheep knows, the sheep and the shepherd knows that that is the best area where the best food is available.
ഈ ഇടയന് നന്നായിട്ട് അറിയാം ആ പ്രദേശത്താണ് ഏറ്റവും പോഷകമുള്ള ആഹാരം ഉള്ളത്.
So the richest feed he wants to give to the sheep, so he allows them to pass through the valley.
ഏറ്റവും പുഷ്ടിയുള്ള പോഷകാഹാരം കൊടുക്കുവാൻ തക്കവണ്ണം ഈ ആടിനെ താഴ്വരയിൽ കൂടി കടത്തിവിടുകയാണ്.
The lastly,
ഒടുവിലായിട്ട്,
when we go to the top of it,
ഈ മലയുടെ മുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ,
there he makes us humble.
നമ്മെ അവിടെ അവൻ നമ്മളെ താഴ്ത്തുകയാണ്, അവൻ നമ്മളെ ലാളിത്യത്തിലേക്ക് കൊണ്ടുവരികയാണ്.
And that is why God wants to make us humble, and the spiritual maturity we can attain only by humility.
നമ്മളെ ആത്മീയ പക്വതയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ആ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്.
And so that is why he allows us to pass through this valley.
അതുകൊണ്ടാണ് ഈ താഴ്വരയിൽ കൂടി അവൻ നമ്മളെ കടത്തിവിടുന്നത്.
So we will take one by one of these four things which we have just pointed out.
നമ്മൾ ശ്രദ്ധിച്ചു നാല് കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം.
ടു എൻജോയ് ദ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് ആൻഡ് കെയർ ഓഫ് ദ ഷെപ്പേർഡ് വി നീഡ് ടു പാസ് ത്രൂ ദ വാലി.
ഈ താഴെ കൂടി കടന്നു പോകുമ്പോൾ ഇടയനുമായിട്ടുള്ള ആ ഹൃദ്യമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന ബന്ധം അത് ആസ്വദിക്കുവാനൊക്കെ നമ്മുടെ ആയിരിക്കും.
Now as I told you, the sheep has a great deserve to reach to the top of the mountain.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ആടിന് ഈ മലമുകളിലേക്ക് പോകുവാനുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ട്.
But it cannot reach there all of a sudden. It has to pass through the valley. Without that, it cannot reach.
എന്നാൽ പെട്ടെന്ന് ആടിന് അതിന്റെ മുകളിലേക്ക് എത്തുവാനൊക്കെ സാധിക്കത്തില്ല. ഈ താഴ്വരയിൽ കൂടി അത് കടന്നു പോകണം.
And sheep knows that to enjoy that the fellowship he has to pass through this experience.
ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ആ ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളത് അറിയാം.
The journey is very difficult.
ആ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാണ്.
Extremely difficult journey.
വളരെയധികം പ്രയാസമേറിയ യാത്രയാണ്.
Sometimes all of a sudden darkness, stones, flood, everything will come.
ആ പെട്ടെന്ന് കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാം.
Yeah, sometimes even the ice cubes may just melt all of a sudden and it will land up in trouble.
ആ ഒരുപക്ഷേ മഞ്ഞ് ഉരുകി മഞ്ഞിങ്ങനെ വന്ന് വീണേക്കാം, അതിന്റെ മുകളിൽ വന്ന് വീണേക്കാം.
There sometimes the poisonous plants are there.
ആ വളരെ വിഷം നിറഞ്ഞ ചെടികൾ ഉണ്ടായോളൂ.
Some snakes, poisonous snakes and predators are there in hiding there behind the bushes.
ആ വളരെ വിഷമുള്ള പാമ്പും അതുപോലെ ഇഴജാതികളൊക്കെ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം.
So the way is very very dangerous.
ആ ഒരു വഴി വളരെ അപകടകരമാണ്.
But in this dangerous situation the shepherd leads the sheep.
എന്നാൽ ഈ അപകടകരമായിരിക്കുന്ന അവസ്ഥയിൽ കൂടി വഴിയിൽ കൂടി ഇടയൻ മുമ്പോട്ട് നയിക്കുകയാണ്.
But one thing is sure.
എന്നാൽ ഒരു കാര്യം വളരെ ഉറപ്പാണ്.
Shepherd will never lead the sheep where the shepherd has never visited.
ആ ഈ ഇടയൻ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഈ ആടിനെ ഇടയൻ കൊണ്ടുപോവുകയില്ല.
And he will give the grace when we pass through that.
അതിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനുള്ള ഒരു കൃപ ഇടയൻ നൽകി തരികയാണ്.
See, we are familiar with some of the verses. We will read Isaiah 43 verse 2.
വളരെ സുപരിചിതമായിരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാവ് 42-ന്റെ 43-ന്റെ രണ്ട് വാക്യം.
There we see how the Lord leads his children.
തന്റെ ജനത്തെ യഹോവ എപ്രകാരമാണ് നയിക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ തുടങ്ങണം സാധിക്കും.
Speaks about Jacob.
അത് യാക്കോബിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
There we see that when thou pass through the waters, I will be with thee, and through the rivers, they shall not overflow thee. When thou walkest through the fire, thou shalt not be burned, neither shall the flame kindle upon thee.
നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കിടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല.
Now if you note down that verse, he is not saying that if, he is not that if thou pass, if means there's possibilities there or without, that also we can escape. That is not the word it is. Say when thou pass through.
ആ ഇവിടെ ആ എങ്കിൽ എന്നൊരു പദപ്രയോഗം കാണുന്നില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്ന ആ ഉറപ്പോടുകൂടി പറയുകയാണ്.
That means every believer has to pass through this experience.
എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസിയും ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും.
It is not an optional.
അതൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
It is the God's desire that we should pass through that.
ദൈവത്തിന്റെ ആഗ്രഹമാണ് വിശ്വാസത്തിൽ കൂടി പോകണം എന്നുള്ളത്.
And but one thing, his presence is there. That is what he's promised.
എന്നാൽ ഒരു കാര്യം എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളതാണ്.
I will be with thee.
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും.
Again we are familiar with the verse 1 Corinthians chapter 10 verse 13. We will read that.
1 Corinthians 10 13 കൂടി നമുക്ക് വായിക്കാം.
There also again we see that he will not give us any temptation that we cannot withstand.
നമുക്ക് നടപ്പല്ലാത്തതായിരിക്കുന്ന ഒരു പരീക്ഷയും അവൻ നമുക്ക് അനുവദിച്ചു തരികയില്ല.
Verse 13 reads, there hath no temptation taken you but such as is common to man, but God is faithful, who will not permit you to be tempted above that ye are able, but will with the temptation also make the way to escape, and that ye may be able to bear it.
1 Corinthians 10:13 ആണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാകും.
Yeah, he will allow us to pass through the valley, but he will give the provision to withstand that.
ഈ താഴ്വരയിൽ കൂടി അവൻ നമ്മളെ കടത്തി വിട്ടാലും അതിനൊരു പരിഹാരമായിട്ട് അവൻ നമ്മുടെ കൂടെ ഉണ്ട്.
So the Hebrew writer says that we have a great high priest who passed through all these experiences.
അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവൻ സകലത്തിലും അതിൽ കൂടി കടന്നുപോയവനാണ്.
He is compassionate to us, he can sympathize with us.
അവൻ നമ്മോട് സഹതപിക്കുന്നവനാണ്, നമ്മോട് കരുണ കാണിക്കുന്നവനാണ്.
And he was tempted in all point except sin.
പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്.
So such a savior is with with us, that is the happy situation for us. But we see that sometimes we feel that when we pass through the valleys, we feel that, oh Lord, you are not here.
പലപ്പോഴും നമുക്ക് വരുന്ന അനുഭവം, നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഈ ടണലിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവേ നീ എന്നോട് കൂടെ ഇല്ലല്ലോ എന്ന് നാം ചിന്തിച്ചു
പോകുകയാണ്. എന്നാൽ
ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം, കർത്താവ് എപ്പോഴും നമ്മുടെ
കൂടെയുണ്ട്.
പലപ്പോഴും ഈ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ സാന്നിധ്യത്തിൽ നാം സംശയിച്ചു പോകാറുണ്ട്.
When Paul was passing through the severe experiences, he prayed 3 times, God, heal me from my sickness.
പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോയപ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന്.
What was the sickness of Paul? We don't know.
എന്നാൽ പൗലോസിന്റെ അസുഖം എന്താണെന്ന് നമുക്കറിയില്ല.
There are a lot of assumptions about it.
പല ഊഹാപോഹങ്ങളുണ്ട്.
But I personally believe he had a problem with the eyesight.
എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് തന്റെ കണ്ണുകൾ
because a lot of references indicates that he has a high problem.
Aneka vedabhagangala adilekana vera chundunnathu.
Probably at the time of his conversion, the excess of light came and maybe partially blinded.
Tande aa manasandra samayathe surane velluna velicham nanne kannugalilekku veenu, adu kannugalukku asuvam irthirikkam.
A man Paul was continuously reading and an educated man, he wants to get a full eyesight. Probably God said, my grace is sufficient for you.
Avala vidya sambandhanayirikkuna dharalam vaayikkunna ആ ഒരു പൗലോസ് അവന് ധാരാളം വായിക്കുവാൻ തക്കോണം നല്ല കാഴ്ച ആവശ്യമുണ്ട്. കർത്താവിനോട്
പ്രാർത്ഥിക്കുക.
അതുകൊണ്ട് പോളിന്റെ ജീവിതത്തിൽ ദൈവം ഒരു താഴ്വരയുടെ അനുഭവം
അനുമതിച്ചു.
എന്നാ കർത്താവ് പറയുകയാണ്, പൗലോസേ എന്റെ കൃപ നിനക്കും മതി.
മൈ ചൈൽഡ്, യു നീഡ് നോട്ട് ടു വറി അബൌട്ട് ദാറ്റ്.
എന്റെ മകനെ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല.
മെനി ടൈംസ് വി ഡൗട്ട് അബൌട്ട് ഹിസ് പ്രസൻസ്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അവന്റെ സാന്നിധ്യത്തിൽ സംശയിച്ചു പോകുകയാണ്.
ഐ ഹോപ്പ് യു ഹാവ് ഹേർഡ് അബൌട്ട് എ wonderful story of the footprints.
കാൽപാദത്തിന്റേതായിരിക്കുന്ന ആ ഒരു കാൽപാദത്തിന്റെ കഥ നിങ്ങൾ
കേട്ടിട്ടുണ്ടോ?
പലപ്പോഴും അതിന്റെ പടങ്ങൾ ആ വീടുകളിൽ കാണാറുണ്ട്.
ദ സ്റ്റോറി ഈസ് ലൈക്ക് ദാറ്റ്.
ആ കഥ ഇപ്രകാരമാണ്.
വൺ മാൻ, ഹി ഹാഡ് എ ഡ്രീം.
ഒരു മനുഷ്യന് ഒരു സ്വപ്നം ഉണ്ടായി.
ആൻഡ് ഇൻ ഹിസ് ഡ്രീം ഹി സോ ദാറ്റ് ഹി ഹിംസെൽഫ് ആൻഡ് ദ ലോർഡ് ഈസ് വാക്കിംഗ് അലോങ് ഇൻ ദ ബീച്ച് സൈഡ്, ഈസ് ഓൺ ദ ബീച്ച്.
ആ സ്വപ്നം ഇതായിരുന്നു, താനും കർത്താവും കൂടെ ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടി കടൽത്തീരത്തൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്.
സോ ആസ് ദേ വർ വാക്കിംഗ്,
അങ്ങനെ അവർ നടന്നു പോയപ്പോൾ,
ഹി ടേൺഡ് ബാക്ക്, ഹി സോ ദ ഫുട്പ്രിന്റ്സ് ഓഫ് ദ ടു പീപ്പിൾ, ടു പെയർസ് ഓഫ് ഫുട്പ്രിന്റ്സ്.
അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാൽപാടുകൾ അവിടെ കാണുകയാണ്.
ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദ ലോർഡ്സ് പ്രയർ.
അവൻ മനസ്സിലാക്കി അത് ഒന്ന് ഒരു സെറ്റ് കർത്താവിന്റേതും മറ്റേത് എന്റേതുമാണെന്ന് മനസ്സിലാക്കി.
ഹാപ്പി ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്.
ആ കർത്താവുമായിട്ട് നല്ല ഒരു കൂട്ടായ്മ ബന്ധം.
ആസ് ദേ ആർ പാസിംഗ്,
അങ്ങനെ അവർ മുന്നോട്ട് പോയപ്പോൾ,
there came a situation where the difficulty to pass that way.
ആ കടന്നു പോകുവാൻ ബുദ്ധിമുട്ടേറിയ ഒരു അവസരത്തിലേക്ക് അവർ എത്തിച്ചേർന്നു.
വെരി ഡിഫിക്കൽട്ട് പാത്വേ,
വളരെ പ്രയാസമുള്ള ഒരു വഴി.
Anyhow, he struggled and passed that area.
എങ്ങനെയായിരുന്നാലും അവൻ അതിൽ കൂടി ബുദ്ധിമുട്ടി കടന്നുപോയി.
And when he turned back,
അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ,
ഈ സോ ഓൺലി വൺ പെയർ ദർ.
അവിടെ ഒരു സെറ്റ് അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ.
ആൻഡ് വെൻ ഹി കെയിം ഔട്ട് ഓഫ് ദാറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ,
ആ ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിൽ കൂടി കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ,
when he turned back, he saw again the two pairs are there.
ആ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നെയും കാണുന്നു രണ്ട് ജോഡി അടയാളങ്ങൾ കാണുകയാണ്.
And he said, Lord, it is not fair for you.
കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത് അത്ര നല്ലൊരു കാര്യമായില്ല.
When we were all right, when the comfortable journey, you were with me.
എല്ലാ സുഖം നല്ല രീതിയിൽ പോയപ്പോൾ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു.
But when I passed through that difficult situation, the valley experience, you left me.
എന്നാല താഴ്വരയുടെ അനുഭവത്തിൽ കൂടി ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിൽ കൂടി കടന്നപ്പോൾ നീ എന്നെ കടന്നുപോയി.
The one pair, it is only one pair is there.
അവിടെ ഒരു ജോഡി കാലടയാളങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു.
Then the Lord told, child, you misunderstood me.
അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മകനെ നീ എന്നെ തെറ്റിദ്ധരിച്ചു.
When we were passing through that difficult time,
ആ പ്രയാസത്തിന്റെ അനുഭവത്തിൽ കൂടി നാം കടന്നു നീ കടന്നുപോയപ്പോൾ,
don't think that I left you.
ഞാൻ നിന്നെ കടന്നു വിട്ടുപോയി എന്ന് നീ ചിന്തിക്കരുത്.
I was with you.
ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു.
At that time I knew that you is difficult for you to pass through that way.
ആ വഴിയിൽ കൂടി പോകുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി.
Actually I carried you upon my shoulder.
യഥാർത്ഥത്തിൽ നിന്നെ എന്റെ തോളുകളിൽ ഞാൻ വഹിക്കുകയാണ്.
One pair of the footprint is not yours, it is my footprint.
നീ കണ്ട ആ ഒരു ജോഡി കാലടയാളങ്ങൾ നിന്റേതല്ലാതെ എന്റേതാണ്.
Yes, that is what the Lord is doing.
അതാണ് കർത്താവ് നമ്മോട് ചെയ്യുന്നത്.
When we pass through the difficult time, unbearable experiences, he is carrying us upon his shoulder.
ആ പ്രയാസത്തിന്റെ അനുഭവത്തിൽ കൂടി സഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കുന്ന പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ നമ്മളെ ഭുജങ്ങളിൽ വഹിക്കുകയാണ്.
That is what the God has promised to Paul. My grace is sufficient for thee.
അതാണ് കർത്താവ് പൗലോസിന് വാഗ്ദാനം ചെയ്തത്. എന്റെ കൃപ നിനക്ക് മതി.
Yes, when we pass through the valley, his grace is available to us.
ആ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്.
Let us thank for God for that.
അതിനോട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.
The second thing we see that
രണ്ടാമത്തെ കാര്യം നാം കാണുന്നത്
It is in the valleys our souls are refreshed.
നമ്മുടെ പ്രാണന് വളരെ പുതുക്കൽ ലഭിക്കുന്ന ഉന്മേഷം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്.
As I told you, when we go through the valley, Lord, water is streams, pure water is flowing from above.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വാലിയിൽ ഈ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ മുകളിൽ നിന്നും നല്ല ശുദ്ധജലം ഒഴുകി വരികയാണ്.
The rivers are there, streams are there, springs are there.
ചെറിയ അരുവികള് ചില ഓലികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിച്ചു വരികയാണ്.
And sometimes small pools are there. All these are good for the sheep.
ചിലപ്പോൾ വെള്ളം കെട്ടിനിൽക്കുന്ന കൊച്ചു കൊച്ചു കുളങ്ങളുണ്ട്. ഇതെല്ലാം ആടുകൾക്ക് വളരെ നല്ലതാണ്.
It is here the sheep is satisfied by drinking the water.
ഈ വെള്ളം കുടിച്ച് ആട് തൃപ്തി അടയുകയാണ്.
The thirsty flock gets satisfied here.
ഈ വിഷം ദാഹിച്ചു നിൽക്കുന്ന ആടുകൾക്ക് അവിടെ വളരെ തൃപ്തി ലഭിക്കുന്നു.
You know, it is in this stream the stones are there. It becomes so smooth stones.
ഈ അരുവികളിൽ വളരെ മിനുസമുള്ള കല്ലുകളുണ്ട്.
And if that stones is useful for the shepherd.
ഇത് ആ ഇടയൻ ഉപയോഗിക്കുന്ന കല്ലുകളാണ്.
You know about the David, I told you earlier that David took 5 stones from that streams.
ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദാവീദ് ഇപ്രകാരമുള്ള അരുവിയിൽ നിന്നുമാണ് 5 കല്ലുകൾ പറക്കിയെടുത്തത്.
And these stones are helping the shepherd to kill the wild animals.
ഈ കല്ലുകൾ കൊണ്ടാണ് ഇടയൻ വന്യജീവികളെ കൊല്ലുന്നത്.
So this area is very good for the sheep and the shepherd.
അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത് ഇടയനും ആടിനും ഒരുപോലെ നല്ല സ്ഥലമാണ്.
So when we pass through this valley, the Lord sends his comfort to us.
ഈ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം അവന്റെ ആശ്വാസം നമ്മുടെ മേൽ അയക്കുകയാണ്.
Now Paul speaks about that in 2 Corinthians chapter 1.
രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
In 2 Corinthians we know that Paul is speaking about all his valley experiences.
തന്റെ താഴ്വരയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്.
So many words like affliction, anguish, beating, distress, all the words are used in this epistle.
ഈ ലേഖനത്തിലാണ് തനിക്ക് നേരിട്ടിരിക്കുന്ന കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഉറക്കളപ്പും എല്ലാം താൻ പറയുന്നത്.
Now you come to chapter 1 verse 3 and 4.
ഒന്നാം അധ്യായം 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കുക.
Blessed be God, even the Father of our Lord Jesus Christ, the Father of mercies and the God of all comfort.
മനസ്സിലുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവും എന്ന് പറയുക.
So you see that God is a God who comforts us.
ഇവിടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്.
When we pass through the valley, he comforts us.
സാഗരിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്.
Now why Paul says why he comforts us in verse 4?
നാലാം വാക്യത്തിൽ എന്തുകൊണ്ട് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുക.
He comforted us in all our tribulation that we may be able to comfort them who are in trouble by the comfort with which we ourselves are comforted of God.
നാലാം വാക്യത്തിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു.
When we pass through the valley, we are really comforted by the Lord.
ഈ താഴ്വരയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്താൽ നാം ആശ്വാസം പ്രാപിക്കുകയാണ്.
We can see somebody else is passing through such experiences.
മറ്റൊരു വ്യക്തി ഇതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾ കാണുകയാണ്.
Then we can able to comfort them because we obtain the comfort, we can comfort them by our words.
നാം ആശ്വാസം പ്രാപിച്ചതുകൊണ്ട് ആ ആശ്വാസം നമുക്ക് മറ്റുള്ള പകർന്നു കൊടുക്കുവാൻ തക്കോണം
സാധ്യമായിട്ടുണ്ട്.
ഞാൻ എന്റെ ജീവിതത്തില് പല്ലുവേദന എന്റെ
ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ വളരെയധികം പല്ലുവേദന എടുത്ത് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരെ ഞാൻ
കണ്ടിട്ടുണ്ട്.
എനിക്ക് അപ്രകാരം ഒരു വേദന ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് സാധാരണ നിലയിൽ ആ മരുന്നെടുക്കണം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ കഴിയുള്ളൂ.
But those who have got the pain, I have seen they are really comforting those who are having their tooth pain.
എന്നാൽ ഈ പല്ലിന്റെ വേദന എടുത്തിട്ടുള്ളവർക്ക് ശരിയായിട്ടുള്ള നിലയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും.
So when we are passing through the experience, we can really understand what is that pain is.
ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ.
I remember a story which is I narrated earlier also, the story of Emicharian and Punnallur Chakkochan. I think some of the relatives may be here, I don't know.
Emicharian saranadeyum Punnallur Chakkochante oru sambhavam ente manasilekku kondu varukayanu.
They were together in the ministry, so they were traveling in from one place to another place.
Avaru oru sthalathu nindu mattu sthalathekku orumichu kathavane vela valare cheythittullavaram.
So they were waiting for a bus in a bus stand.
Oru bus standile bus kaathu nilkiyanu.
And when they were waiting near the bus stand, one beggar came and asked, give me something to eat, some money to buy something to eat.
Avar angane bus kaathu nilkumbol oru yathagan vannittu avarodu bhiksha yaichu.
When two evangelists are there, you know, they go on talking so much, and they did not listen what this beggar is talking about.
Ee rendu suvisheshammar avaru vartanam parayunnu nindukonde ee yathagan chodichu karyam athra shraddichilla.
They didn't give much attention to that man.
Manushyan athra shraddha koduthilla.
Finally he said, give me something, I am a diabetic patient.
ഈ യാചകം പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് തരണം, ഞാനൊരു ഡയബറ്റിക് രോഗിയാണെന്നുള്ള കാര്യം പറയുന്നു.
Then immediately the Punnallur Chakkochan, he understood, because he had a diabetes, so immediately he took some money and gave to this beggar.
പെട്ടെന്ന് ഈ Punnallur Chakkochan ദേശി തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം എടുത്തിട്ട് ഈ ആചകന് കൊടുത്തു. കാരണം അദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യന്റ്.
Only a diabetic patient can understand what is the hunger of a diabetic.
ഒരു ആ ഒരു ഡയബറ്റിക് രോഗിക്ക് മാത്രമേ അതിന്റെ പ്രയാസം എന്താണെന്നുള്ളത് അറിയുള്ളൂ.
So sometimes God allows us to pass through the experience so that we may able to comfort others of the same experience.
അതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ തക്കോണം ആ അനുഭവത്തിൽ കൂടി കടന്നു പോയിരിക്കുന്ന നമുക്ക് മാത്രമേ അത് സാധിക്കൂ.
So this is the place where refreshed very well.
ഇവിടെയാണ് ആ ഒരു ഉന്മേഷവും ഉത്തേജനവും ലഭിക്കുന്ന സ്ഥലം.
So God allows us to pass through this valley because there he is comforting us and we are refreshed in his presence.
ഈ താഴെയുള്ള അനുഭവത്തിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നത് അവിടെ നിന്നുള്ള ഉന്മേഷം ലഭിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ കൂടിയാണ്.
The third thing we see about that, this is the valley where the richest feed is available for the sheep and the lamb.
ഈ താഴെയുള്ള മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇവിടെയാണ് ഏറ്റവും പുഷ്ടിയുള്ള പോഷകമുള്ള ആഹാരം ലഭ്യമായത്.
The feeding mothers are there, they need a nutritive food.
പാൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന മാതാക്കൾക്ക് വളരെ നല്ല പുഷ്ടിയുള്ള ഇത് വേണം, ആഹാരം വേണം.
Then only they can feed them once in a proper manner.
എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കുട്ടികളെ നന്നായിട്ട് പോഷിപ്പിക്കാൻ.
And the lamb is there, they need good food so that they can grow well and strength in strength.
അതിന്റെ മധ്യത്തിൽ ആട്ടിൻകുട്ടികളുണ്ട്. ആട്ടിൻകുട്ടികൾക്ക് നല്ല പോഷകമുള്ള ആഹാരം ലഭിച്ചെങ്കിലേ നല്ല ആരോഗ്യത്തോടെ വളർന്നുവരാൻ കഴിയുള്ളൂ.
So this is very needed for this is the best place for them to have all these things.
അതുകൊണ്ട് ഇങ്ങനെയുള്ള പോഷക ഗുണമുള്ള പുഷ്ടിയുള്ള ആഹാരം ലഭിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ പ്രദേശം.
Not only that, the mother can teach the younger one how to go to the top of the mountain.
മാത്രമല്ല ഈ കുട്ടികളെ ഈ എങ്ങനെ മലമുകളിലേക്ക് പോകാമെന്നുള്ളത് പഠിപ്പിക്കാൻ അമ്മയ്ക്ക്
teaching place is that.
അതുകൊണ്ട് ഇതൊരു പരിശീലന കളരിയാണ്.
And we know that in the experience of the believers, we have to pass through this dangerous place.
ഈ വിശ്വാസിയുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അപകട ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരാം.
You read Deuteronomy chapter 8, 2 to 6, we read.
ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ,
there we see the why God allowed the people of Israel to have all the sufferings.
എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് ഈ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് നമ്മൾ കാണുകയാണ്.
And as I do, we'll read that verse, at least one verse we'll read. Deuteronomy chapter 8 verse 2 we will read.
ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം.
Thou shall remember all the way which the Lord thy God led these 40 years in the wilderness to humble thee and to test thee to know what was in thy heart, whether thou would keep his commandment or not.
നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം.
We see in verse 3, and he humbled thee and suffered thee to hunger and feed thee with a manna which thou knowest not.
മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും
എന്ന് വായിക്കുകയാണ്.
God purposely allowed them to pass through this experience.
ഈ ഒരു അനുഭവത്തിൽ കൂടി മനഃപൂർവ്വമായിട്ട് ദൈവം കടത്തി വിടുകയാണ്.
To humble them.
അവരെ തന്നെ താഴ്ത്തുവാൻ.
And we see in Psalm 107 verse 7 says.
ആ 107-ാം സങ്കീർത്തനം 7-ാം വാക്യ പ്രകാരം പറയുന്നു.
There we see that he led them in the right way.
ആ ശരിയായ പാതയിൽ കൂടി അവൻ നടത്തുകയാണ്.
When we think about all the experience, can you say that they were going through the right way?
അവര് നേരെയുള്ള ചൊവ്വയുള്ള പാതയിൽ കൂടിയാണോ കടന്നു പോകുന്നത്?
Of course it was a difficult way.
ഒരിക്കലുമല്ല, അത് പ്രയാസമേറിയ വഴിയാണ്.
But the psalmist in Psalm 107 says that God led them in the right way.
എന്നാൽ 107-ാം സങ്കീർത്തന സങ്കീർത്തനകാരൻ പറയുകയാണ് ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്ന്.
And they say that they might go to a city of habitation.
അവര് പാർപ്പാണ്ടൊക്കെ പട്ടണത്തിലേക്ക് ചെല്ലേണ്ടതിന് വേണ്ടി.
To take them into the promised land, God allowed all this experience to come in their life.
ആ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ തക്കോണം എല്ലാ അനുഭവത്തിൽ കൂടിയും ദൈവം കടത്തിവിടുകയാണ്.
So God allows all this to happen where we are rich, enriched, and we are stronger in the spiritually.
ആത്മീയമായിട്ട് ശക്തിയുള്ളവരായിട്ട് പുഷ്ടിയുള്ളവരായിട്ട് തീരുവാൻ ഈ അനുഭവത്തിൽ കൂടി കടത്തിവിടുകയാണ്.
So we read one more verse, Psalm 119.
119-ാം സങ്കീർത്തനം
verse 71.
71-ാം വാക്യം.
He says, "It is good for me that I have been afflicted, that I might learn thy statutes."
നമ്മൾ വായിക്കുന്നതിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി.
Then again in the same verse we see 16:7. In same chapter 67 also.
67-ാം വാക്യം കൂടി.
Before I was afflicted I went astray, but now have I kept thy word.
കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു.
So here we see that God allows the affliction so that we should be spiritually strong and strengthened.
നമ്മൾ വായിക്കുന്നു യഹോവ കഷ്ടത അനുഭവിക്കുന്നത് ആത്മീയമായിട്ട് നമ്മളെ ബലപ്പെടുത്തുവാൻ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
It is a dangerous way. Shepherd knows very well.
ഇത് ഏറ്റവും അപകടകരമായ വഴിയാണെന്ന് ഇടയൻ നന്നായിട്ട്
അറിയാം. But shepherd knows this is the best way to reach to the top of the mountain.
എന്നാൽ ഈ വഴിയാണ് ഏറ്റവും മെച്ചമായ വഴി, മുകളിലേക്ക് എത്തുവാൻ മെച്ചമായ വഴി എന്നുള്ള കാര്യം ഇടയൻ അറിയാം.
Let me tell you, if we don't have any sufferings and affliction, we will not be spiritually strong.
ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഇല്ലായെങ്കിൽ ആത്മീയമായിട്ട് നാം ബലപ്പെടുകയില്ല.
In my personal life I was so strong and healthy spiritually when I passed through the trials and tribulations.
എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ആത്മീയമായിട്ട് ബലപ്പെടുവാൻ വെക്കുന്ന വിടയായിത്തീരുന്നത് കഷ്ടതയിൽ കൂടി കടന്നുപോയതുകൊണ്ടാണ്.
God's afflictions are meant for making us strong.
യഹോവ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമ്മളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
You know, one day a man was observing the development of butterflies.
ഒരു ചിത്രശലഭത്തിന്റെ ആ വളർച്ചയുടെ പുരോഗതി ഒരു വ്യക്തി നോക്കുകയായിരുന്നു.
You know that a butterfly has to pass through various stages.
ആ ഒരു ചിത്രശലഭം വ്യത്യസ്ത ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണം.
The egg, then it comes to larva.
ആ മുട്ട, അതിനുശേഷം ലാർവയിലെത്തും.
After some time it comes to the pupa stage.
അത് അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്യൂപ്പ അനുഭവത്തിലേക്ക് എത്തും.
It remains there silently in the inside the pupa there.
ആ പ്യൂപ്പയ്ക്കുള്ളിൽ തന്നെ അത് ഒതുങ്ങിയിരിക്കും.
And then it comes out of that pupa with a beautiful as a beautiful butterfly.
ചില ദിവസം കഴിഞ്ഞ പ്യൂപ്പ പൊട്ടിച്ചുകൊണ്ട് ആ ചിത്രശലഭം വെളിയിലേക്ക് വരും.
So this man was observing and studying the development of this butterfly.
ഈ ചിത്രശലഭത്തിന്റെ ആ വളർച്ചയുടെ ഘട്ടങ്ങൾ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
Then he saw it came to the pupa stage.
ആ ഒരു പ്യൂപ്പ അവസ്ഥയിൽ എത്തിയപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു.
So he saw one day the pupa is slowly breaking and the butterfly is coming out.
അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ആ പ്യൂപ്പ ചെറുതായി പൊട്ടുകയും അതിൽ കൂടി ചിത്രശലഭം വെളിയിലേക്ക് വരികയും ചെയ്യുകയാണ്.
And he saw that the butterfly is struggling to break the pupa, the covering.
അദ്ദേഹം നോക്കിയപ്പോൾ ഈ ഒരു പുറം ചട്ട പൊട്ടിക്കുവന്നക്കോണം ചിത്രശലഭം നന്നായിട്ട് പാടുപെടുകയാണ്.
And he felt so sympathy.
അദ്ദേഹത്തിന് വളരെ സഹതാപം തോന്നി.
So he says, better I should open it and give to that.
ഞാൻ പോയി അതൊന്ന് തുറന്നു കൊടുത്താൽ നന്നായിരിക്കും.
Because the butterfly is so much struggling.
ഈ ചിത്രശലഭം നന്നായിട്ട് പാടുപെടുകയാണ്.
So he took a small blade and slowly little bit more opened to that.
അദ്ദേഹം ഒരു ചെറിയ ബ്ലേഡ് എടുത്തിട്ട് ആ പുറം തട്ട ഒന്ന് ചെറുതായൊന്ന് തോറിപ്പോൾ
the pupa was just opened with the blade, immediately the butterfly came out.
ഈ പ്യൂപ്പ പെട്ടെന്ന് പൊട്ടുകയും ചിത്രശലഭം വെളിയിലേക്ക് പറന്നു.
He was very happy to see that coming out.
ഇത് വെളിയിൽ വന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി.
Unfortunately the butterfly fell on the ground.
എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ചിത്രശലഭം തറയിൽ വീഴുകയാണ്.
It's not flying.
അത് പറക്കുന്നില്ല.
It is lying there only.
അത് താഴെ തന്നെ കിടക്കുകയാണ്.
Oh, he felt very bad.
ആ മനുഷ്യന് വളരെ ദുഃഖം തോന്നി.
He could not understand why it happened.
ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായില്ല.
The butterfly cannot fly.
ആ ചതുരശ്ലോകത്തിന് പറക്കുവാൻ കഴിയുന്നില്ല.
Then he observed another one is like that.
ആ മറ്റ് അതേ അവസ്ഥയിലുള്ള മറ്റൊരെണ്ണത്തെ ഞാൻ ശ്രദ്ധിച്ചു.
Then he looked just as he said, I will not do anything, let it come itself.
ആ ഇതിനോടൊപ്പം ബന്ധത്തിൽ ഞാൻ ഒന്നും ചെയ്യുകയില്ല, തന്നെ പുറത്തു വരട്ടെ എന്ന് ചിന്തിച്ചു.
So the butterfly was just struggling and struggling and struggling, finally came out of the pupa.
ആ ചതുരശ്ലോകം നന്നായിട്ട് പാടുപെട്ട് ആ പുറന്തോട് പൊട്ടിച്ച്
when it was struggling and came out, it started flying higher and higher.
അങ്ങനെ ബുദ്ധിമുട്ടി വെളിയിലേക്ക് വന്നപ്പോൾ അത് പറന്ന് മുകളിലേക്ക് ഉയർന്നു.
Now what really happened?
എന്താണ് യഥാർത്ഥം സംഭവിച്ചത്?
When it was struggling, the muscles are getting stronger and stronger.
ആ പുറത്തേക്ക് വരുവാൻ അത് ബുദ്ധിമുട്ടിയപ്പോൾ അതിന്റെ മസിലുകൾ നന്നായിട്ട് ഉറച്ചിരിക്കുകയായിരുന്നു.
So when it was stronger, it could fly higher and higher.
ആ മസിലുകൾ ഉറച്ചപ്പോൾ അതിന് മുകളിലേക്ക് പറക്കുവാൻ കഴിയും.
Sometimes God allows this experience in our life.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുവദിക്കും.
When these struggles and difficulties we pass
through, it is
that time our spiritual muscles are stronger and we can fly
higher.
So Lord allows the valley experience in our life. So that is why God leads us to this valley.
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള താഴ്വരയുടെ അനുഭവത്തിൽ കൂടി യഹോവയായ ദൈവം നമ്മളെ കടത്തി.
The richest feed, the spiritual food is available in the valley.
ഈ താഴ്വരയിലാണ്, താഴ്വരയുടെ അനുഭവത്തിലാണ് ഏറ്റവും പോഷകമുള്ള, പുഷ്ടിയുള്ള ആഹാരം, ആത്മീയ ആഹാരം ലഭ്യമായി തീരുന്നത്.
Finally,
അവസാനമായിട്ട്,
it is in the valley as we go higher and higher.
ഈ താഴ്വരയിൽ കൂടി നാം മുകളിലേക്ക് കയറി പോകുമ്പോൾ,
yes, as I told you, there are so many dangers. One of the danger is that when you go higher, there's a wind blows very strongly.
ഞാൻ ഓർപ്പിച്ച പോലെ അനേക അപകടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം, ശക്തമായ കാറ്റ് വന്ന് നേരെ അടിക്കും.
Those who have gone to hiking, you might have heard, experience that.
അങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും.
If the instructor will give you, when you go higher and higher, you bow down little bit.
ആ മുകളിലേക്ക് കയറി പോകുമ്പോൾ താഴ്ന്നിരിക്കുവാൻ ശ്രമിക്കണം.
If you won't bow down, sometimes the wind will blow you out.
ഈ താണിരുന്നില്ലെങ്കിൽ ആ കാറ്റ് നമ്മളെ അടിച്ചു പറത്തിക്കളയും.
So as you go higher upon the top of the mountain, we have to humble ourselves.
ഈ മലയുടെ മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്.
One of my friend, he is working in Himalayan mountains. He is a scientist.
എന്റെ ഒരു സുഹൃത്ത് ഹിമാലയൻ മൗണ്ടൻസിൽ, അവിടെ മലമുകളിൽ അവരൊരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്.
So he knows all the geography of that Himalayan mountain. He is a geologist and he is a scientist.
ആ ഹിമാലയ മലകളുടേതായിരിക്കുന്ന ആ ഭൂമിശാസ്ത്രമെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു ഒരു ഭൗമശാസ്ത്രജ്ഞനാണ് എന്റെ ഈ സുഹൃത്ത്.
He narrated an incident to me.
ഒരു സംഭവ കഥ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി.
He said there was a shepherd who was carrying the sheep on this mountain ranges.
ഈ മല മുകളിലേക്ക് ആടുകളുമായിട്ട് ഒരു ഇടയൻ കടന്നു വരികയാണ്.
And there was actually a particular place, the passage is there, and that passage is a dangerous passage.
വളരെ അപകടം നിറഞ്ഞ ഒരു പാത, ഒരു വഴിയുണ്ട് അവിടെ, ഒരു പാസേജ് ഉണ്ട് അവിടെ.
And if a person is not aware about that passage and the geography of that passage and the condition of passage, sometimes he may land up in trouble.
ആ പ്രത്യേക പാതയുടെ ഭൂമിശാസ്ത്രം അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ വീഴുവാനുള്ള സാധ്യതയുണ്ട്.
A particular day, at the time of a day, a huge wind blows through that passage.
ദിവസത്തിന്റെ ഒരു പ്രത്യേക സമയത്ത് വലിയ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സമയമുണ്ട്.
And in that wind, if something is there, it will blow everyone.
എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഈ കാറ്റില് അത് മുഴുവൻ അടിച്ചു പറത്തിക്കളയും.
He said that the shepherd was not aware. He was a new person in that area. He was not aware about this wind.
താൻ പറഞ്ഞ കാര്യം, ഈ ഇടയന് ആ പ്രദേശത്തെ കുറിച്ച് പരിചയമില്ലാത്ത വ്യക്തിയായിരുന്നു, പുതിയ വ്യക്തിയായിരുന്നു.
So he went up there while the huge wind came and the whole sheep and even the shepherd was blown out from that mountain.
താൻ പറഞ്ഞ കാര്യം, ആ പ്രദേശത്തേക്ക് എത്തുകയും വലിയ ശക്തമായ കാറ്റടിക്കുകയും ആടുകളും ഈ ഇടയനും കൂടി പറന്നു പോകുകയും.
So it is very important, as we go higher and higher, we have to humble ourselves.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുകളിലേക്ക് പോകും തോറും ഏറ്റവും താഴ്ന്നിരിക്കുവാൻ ശ്രമിക്കണം.
And then there we see the sheep will be strong and sturdy as it passes through the valley and reaching to the top of the mountain.
ഈ താഴ്വരയിൽ കൂടി കടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ആടുകൾ വളരെ വളരെ ശക്തനായിട്ട് തീരുകയാണ്.
And the sheep says that I will not fear evil.
അവിടെ ആട് പറയുകയാണ് ഞാൻ ഭയപ്പെടുകയില്ല.
My shepherd knows everything about the condition there.
ഈ ആ അവസ്ഥകളെ കുറിച്ച് മുഴുവനും ഇടയനെ നന്നായിട്ട് അറിയാം.
He takes care of me.
അവൻ എന്റെ കാര്യത്തിൽ കരുതലുള്ളവനാണ്.
You read Deuteronomy chapter 11 verse 11 and 12 we will read together.
ആവർത്തന പുസ്തകം 11th അധ്യായം 12th
വചനം. Why we are so confident about our shepherd.
നമ്മുടെ ഈ ഇടയനെ കുറിച്ച് എന്തുവാണ് നമുക്ക് ഇത്ര വലിയ ഉറപ്പ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
Now Deuteronomy 11 verse 11 and 12.
ആവർത്തന പുസ്തകം 11ന്റെ 11ഉം 12ഉം നമുക്ക്.
God is telling to the people of Israel, the land to which he go to possess it is a land of hills and valleys. Verse 11.
നമ്മൾ വായിക്കുന്നു, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മലവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു.
Yeah, look at that. Our Christian life is a life of hills and valleys.
നമ്മുടെ ക്രിസ്തീയ ജീവിതം മലകളും കുന്നുകളുമുള്ള ജീവിതമാണ്.
But the good thing about that, it is satisfied by the water from heaven.
എന്നാൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഉള്ളത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് അത് നമ്മളെ
തൃപ്തിപ്പെടുത്തും. The God's grace is always there in the hills and the valleys.
ഈ മലകളിലും കുന്നുകളിലും ദൈവത്തിന്റേതായിരിക്കുന്ന ആ ജലം അവിടെ ഒഴുകുകയാണ്.
Now verse 12 we read.
12th വാക്യം വായിക്കുക.
A land which the Lord thy God careth for, the eyes of the Lord thy God are always upon it from the beginning of the year even unto the end of the year.
ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു.
See, the God's grace is there and his eyes are upon us.
ആ ദൈവത്തിന്റെ കൃപയുണ്ട്, അവന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
So we see that we need not to fear anything as we go up on the top of the mountain.
ഈ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല.
We know that Peter, John and James, they went on the top of the mountain.
നമുക്കറിയാം പത്രോസും യാക്കോബും യോഹന്നാനും ആ മലയുടെ മുകളിലേക്ക് പോയി.
They really enjoyed, isn't it?
അവർ ശരിക്കും ആസ്വദിച്ചു.
And Peter said, oh, this is the best place, we need not to go down now, we will remain here, it's a good place.
ആ പത്രോസ് പറഞ്ഞു, നല്ല സ്ഥലമാണ്, താഴേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു.
We will make 3 tents here, Lord.
ആ കർത്താവേ, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ.
One is for Moses, Elijah and for yourself.
ആ ഒന്ന് മോശയും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും എന്ന് പറഞ്ഞു.
Actually it is mentioned that he said it is in the sleep, he was sleeping in fact.
ആ താൻ ഉറക്കത്തിൽ അത് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
And it says that he was uttering that words without knowing what he was uttering.
ആ താൻ എന്തു പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാതാണ് താൻ ഈ കാര്യം പറഞ്ഞത്.
I always say that Peter is a sleeping apostle, I call him.
പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഉറക്കത്തിന്റെ അപ്പോസ്തലൻ എന്ന് പത്രോസിനെ കുറിച്ച് പറയാറുണ്ട്.
You read at least 4 times he was sleeping, you might have noticed.
ആ വായിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ 4 പ്രാവശ്യം താൻ ഉറങ്ങുന്നതായിട്ട് കാണുകയാണ്.
So he was a sleeping apostle.
ആ ഒരു ഉറങ്ങുന്ന അപ്പോസ്തലനാണ്.
In the sleep he uttered the word.
ഈ ഉറക്കത്തിലാണ് ഈ കാര്യങ്ങൾ.
But the heaven responded to that.
എന്നാൽ സ്വർഗ്ഗം അതിനോട് പ്രതികരിച്ചു.
This is my beloved son, hear him.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കൂ.
You cannot compare him with Moses and Elijah.
ആ മോശയോടും ഏലിയാവിനോടും ഇവനെ തുലനം ചെയ്യാൻ കഴിയുകയില്ല.
He is something superior.
അവൻ അതെല്ലാം ഉന്നതനാണ്.
They saw the glory of the Lord there on that mountain.
ആ മലയുടെ മുകളിൽ യഹോവയുടെ മഹത്വം കാണുകയാണ്.
And really it was a very excited experience for them.
വളരെ ഉത്തേജകരമായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു.
But when the heaven responded to the words of Peter,
പത്രോസിന്റെ വാക്കുകളോട് സ്വർഗം പ്രതികരിച്ചപ്പോൾ,
immediately we read in Matthew 17 verse 6, you read.
മത്തായി 17:6 നമ്മൾ വായിക്കുന്നു.
They fell on their faces on the ground.
ആ അവരെ ആ നിലത്ത് നിലമ്പാട് വീഴുകയാണ്.
Yes, when we are at the top we have to fall on the ground.
ആ മുകളിൽ ആയിരിക്കുമ്പോഴും നിലത്തോട് വീഴുന്ന അനുഭവം.
We should not boast ourselves.
നമുക്ക് നമ്മിൽ തന്നെ പുകഴുവാൻ.
When we go to the top of the mountain we see the glory of Lord Jesus Christ.
ആ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നാം കാണുകയാണ്.
But one thing we have to understand, we have to humble ourselves.
എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം നമ്മെ തന്നെ താഴ്ത്തണം.
You look at the Paul's spiritual maturity.
പൗലോസിന്റെ ആത്മീയ പക്വത ശ്രദ്ധിച്ചു നോക്കുക.
As he was going higher and higher in his spiritual life,
തന്റെ ആത്മീയ ജീവിതത്തിൽ താൻ പടിപടിയായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ,
he was humbling himself,
തന്നെ തന്നെ താഴ്ത്തുന്നതായിട്ട് കാണുക.
Look at that. I will just draw your attention to some of that.
ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരട്ടെ.
You know the Paul was a great writer. He wrote his first Corinthians in AD 57.
ആ താൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. ഒന്നു കൊരിന്ത്യർ എഴുതുന്നത് ഏതാണ്ട് AD 57 ആണ്.
And see in first Corinthians chapter 15 verse 9 we read like that.
ഒന്നു കൊരിന്ത്യർ 15:9 നമ്മൾ പ്രകാരം വായിക്കുന്നു.
He say that that I am the last one who got all the revelation.
അവിടെ വായിക്കുന്നു, ഞാൻ ഏറ്റവും ചെറിയവനാണ്, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് വായിക്കുകയാണ്.
Least among the apostles.
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ.
I am not worthy to be an apostle, but God made me an
apostle.
ഒരു അപ്പോസ്റ്റലാകുവാൻ യോഗ്യതയില്ല എങ്കിലും കർത്താവ് എന്നെ അപ്പോസ്റ്റലാക്കി.
So he is so humble, isn't it?
വളരെ വളരെ എളിമ താഴ്മ നമ്മൾ കാണുകയാണ്.
But the problem with the problem with the problem, he was comparing himself with the
മറ്റുള്ളമാരുമായിട്ട് തന്നെ ഒന്ന് തുലനം ചെയ്യുക.
ഒരു
സാധാരണ വിശ്വാസിയോടല്ല.
ഓക്കെ, ആഫ്റ്റർ 3 ഇയേഴ്സ് ഹി റോട്ട് അനദർ ലെറ്റർ.
ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലേഖനം എഴുതി.
ആഫ്റ്റർ 3 ഇയേഴ്സ്,
3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലേഖനം എഴുതി.
എഫേസ്യസ് ചാപ്റ്റർ 3 വേഴ്സ് 8 സേസ്,
എഫേസ്യസ് ലേഖനം 3:8,
ഹി അണ്ടർസ്റ്റുഡ് ദ മിസ്റ്റേക്ക് വിച്ച് ഹി കണ്ടക്റ്റഡ് ഡിഡ് ഇറ്റ് 3 ഇയേഴ്സ് ബിഫോർ.
3 വർഷം മുമ്പ് താൻ ചെയ്ത ആ ഒരു തെറ്റ് താൻ മനസ്സിലാക്കി.
ദെൻ ഹി സെഡ് ദാറ്റ് നോ, ഐ ആം നോട്ട് കമ്പയറബിൾ ടു apostle, who least among the
അവിടെ നമ്മൾ വായിക്കുന്നു, അവരെ അപ്പോസ്റ്റന്മാരോട് തന്നെ തന്നെ തുള്ളം ചെയ്യുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ.
In the early days he compared himself with the apostles.
ആരംഭ നാളുകളിൽ അപ്പോസ്റ്റന്മാരോട് ചേർത്ത് തന്നെ തുള്ളം ചെയ്തു.
When the verse we say that looks like that he was so humble, but actually he was comparing himself with the great men.
ആ വാക്യം വായിക്കുമ്പോൾ താൻ വളരെ എളിമയുള്ളവനാണെന്ന് തോന്നും, എന്നാൽ അപ്പോസ്റ്റന്മാരോട് തന്നെ തുള്ളം ചെയ്യുക.
Then he is comparing himself with the saints.
എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് വിശുദ്ധന്മാരോട് വിശ്വാസികളോട് തുള്ളം ചെയ്യുകയാണ്.
At the end of his life.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് ഒടുവ് ഭാഗത്തിൽ,
at the close of his life.
തന്റെ ജീവിതത്തിന്റെ ആ അവസാന സമയത്തേക്ക് വരുമ്പോൾ,
in AD 65 he wrote the first Timothy.
എന്നാൽ AD 65 ഒന്ന് തിമോത്തിയോസ് ആണ് എഴുതി.
Then he understood he cannot be comparable to the apostles or even to saints.
താൻ ഒരു കാര്യം മനസ്സിലാക്കി, അപ്പോസ്റ്റന്മാരോടൊന്നല്ല വിശുദ്ധന്മാരോടും തന്നെ തുള്ളം
ചെയ്യുകയാണ്.
അവിടെ താൻ പറയുകയാണ്, ക്രിസ്തു യേശു പാപികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പൗലോസ് പടിപടിയായിട്ട് ഉയർന്നു മുകളിലേക്ക് പോകുമ്പോൾ തന്നെ തന്നെ താഴ്ത്തുകയാണ്.
ബിലീവേഴ്സ്, ഹൗ വി ബിഹേവ്,
വിശ്വാസികളെ നാം എങ്ങനെയാണ് പെരുമാറുന്നത്?
ഐ ആം വെരി ഹംബിൾ.
പലപ്പോഴും നാം പറയും ഞാൻ വളരെ എളിമയുള്ളവനാണ്.
ഐ ആം നോട്ട് ലൈക് ബില്ലി ഗ്രഹാം ഓർ സംതിങ് ലൈക് ദാറ്റ്. ഐ ആം ജസ്റ്റ് ആൻ ഓർഡിനറി സെയിന്റ്.
ഞാൻ ബില്ലി ഗ്രഹാമിന്റെ കൂട്ടൊന്നുമല്ല, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്.
കമ്പയറിംഗ്
അവരുമായിട്ടാണ് തുള്ളം ചെയ്യുന്നത്.
ദാറ്റ് വാട്ട് പോൾ ഹാസ് ഡൺ.
അത് തന്നെയാണ് പൗലോസ്
ചെയ്തത്. തിങ്ക് അബൌട്ട് അവർസെൽവ്സ്, വി ആർ നത്തിങ് ഇൻ ഫാക്ട്.
നാം നിലനിൽ നോക്കുമ്പോൾ നാം ഒന്നുമില്ല.
It is the God's grace that he has brought us into this position.
ഈ ഒരു പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്.
So we have to understand this truth in our life.
നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണിത്.
So as we go higher and higher.
നാം ആത്മീയമായിട്ട് ഉയർന്നു പോകുമ്പോൾ,
we have to humble ourselves.
നമ്മെ തന്നെ താഴ്ത്തുവാൻ നാം ശ്രമിക്കണം.
Let me tell you, valley experience are essential for the Christian growth.
ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് താഴ്വരയുടെ അനുഭവം അനിവാര്യമാണ്.
I happened to read a poem which is very beautiful poem.
ഒരു പദ്യം, വളരെ മനോഹരമായിരിക്കുന്ന ഒരു പദ്യമാണ് പോയം.
You can join in reading that poem, it's very good.
നിങ്ങൾക്കും ചേർന്ന് എന്നോട് വായിക്കാം.
The title of the poem, it is in the valleys I grow.
ഞാൻ വളരുന്ന താഴ്വര എന്നുള്ളതാണ് അതിന്റെ ആ ശീർഷകം.
Sometimes life seems hard to bear, full of sorrow, trouble and woe.
പലപ്പോഴും ജീവിതം വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണെന്ന് തോന്നിപ്പോകും. വളരെ സങ്കടവും പ്രയാസങ്ങളും കഷ്ടതയും നിറഞ്ഞതാണ്.
It is then I have to remember that it is in the valleys I grow.
എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കണം, ഞാൻ വളരുന്ന താഴ്വരയാണത്.
If always stayed on that mountain top and never experienced pain, I would never appreciate God's love and would be living in vain.
എല്ലായ്പ്പോഴും ആ മലയുടെ മുകളിൽ ആ ഉയർന്ന പ്രദേശം ആണ് അവിടെയാണ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. I never experienced വേദനയുടെ അനുഭവം എനിക്കുണ്ടാകുന്നില്ല. ദൈവത്തിന്റേതായിരിക്കുന്ന സ്നേഹം ഞാൻ ഒരിക്കലും ആ നിലയിൽ ആസ്വദിച്ചിട്ടില്ല. എന്റെ ജീവിതം വളരെ ശൂന്യതയിലേക്ക് പോവുകയാണ്.
I have so much to learn and my growth is very slow. Sometimes I need the mountain tops, but it is in the valleys I grow.
ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനുണ്ട്. എന്റെ വളർച്ച വളരെ വളരെ
okay, you can read it. Okay, I think we need not to try. I do not always understand why things happen as they do, but I am very sure of one thing: my Lord will see me through. Oh Lord, you always understands us.
ദൈവം നമ്മളെ എല്ലായ്പ്പോഴും നമ്മെ നന്നായിട്ട് മനസ്സിലാക്കുന്നവനാണ്.
My little valleys are nothing when I picture Christ on the cross. He went through the valley of death,
His victory was Satan's loss.
എന്റെ ഈ ചെറിയ താൽപര്യങ്ങളിൽ എനിക്കൊന്നുമല്ല, ആ കർത്താവിന്റെ ക്രൂശിനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല, അവൻ മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയി സാത്താന്റെ മേൽ വിജയം കൊണ്ടാടി.
Forgive me Lord for complaining when I am feeling so low. Just give me gentle reminder that it is in the valleys I grow.
ഞാനെ പരാതിപ്പെടുന്നത് എന്നോട് ക്ഷമിക്കുക, ഞാൻ ആ നിലയിൽ അങ്ങനെ ഇടപെടുന്നത് എന്നോട് ക്ഷമിക്കുക. എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം,
കണ്ടിന്യൂ ടു സ്ട്രെങ്തൻ മീ ലോർഡ് ആൻഡ് യൂസ് മൈ ലൈഫ് ഈച്ച് ഡേ ടു ഷെയർ യുവർ ലവ് വിത്ത് അതേഴ്സ് ആൻഡ് ഹെൽപ് ദം ഫൈൻഡ് ദർ വേ. താങ്ക് യു ഫോർ വാലീസ് ലോർഡ് ഫോർ ദിസ് വൺ തിങ് ഐ നോ. ദ മൗണ്ടൻ ടോപ്സ് ആർ ഗ്ലോറിയസ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ വാലീസ് ഐ ഗ്രോ. Yes, it is in the valleys we grow.
നാം വളരുന്ന താഴ്വരകളാണ് ഈ താഴ്വര.
That is why the psalmist said, you are, though I walk through the valley of shadow of death.
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആ മരണനിരയുടെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാൽ
I will fear no evil.
ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല.
Thou art with me.
നീ എന്നോട് കൂടെ ഇരിക്കുന്നു.
Understand, he is always with us when we pass through the valley.
ഈ താഴ്വരയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോകുമ്പോൾ അവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
So we have seen four things. It is in the valleys we are having intimate fellowship with our Savior.
നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടു. താഴ്വരയിലാണ് നമ്മുടെ ഇടയനുമായിട്ട് രക്ഷകനുമായിട്ടുള്ള ആ ഹൃദ്യമായ ബന്ധം.
It is in the valleys we are refreshed from the water from heaven.
ആ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഉയരത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഉന്മേഷവാന്മാരായി തീരുന്നത്.
We are comforted in the presence of God.
ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം ആ നിലയിൽ ഉത്തേജനം പ്രാപിക്കുകയാണ്.
Thirdly, we saw the richest feed. We are spiritually strengthened in that valley. Richest feed is available in the valley.
മൂന്നാമതായി നമ്മൾ കണ്ടത്, ഈ താഴ്വരയിലാണ് ഏറ്റവും പുഷ്ടിയുള്ള പോഷകഗുണമുള്ള ആഹാരം ലഭ്യമായി തീരുന്നത്.
Warning is there that as we go higher and higher we have to humble ourselves.
എന്നാൽ വലിയൊരു ഭയനിർദ്ദേശം കൂടുണ്ട്, മുകളിലേക്ക് ഉയരത്തിലേക്ക് കയറുന്ന പോകും തോറും നാം താഴ്ന്നിരിക്കുവാൻ ശ്രമിക്കണം.
Yeah, it is in the valleys we grow.
ആ താഴ്വരയിൽ കൂടി നാം കടന്നു പോകുന്നു.
May God bless this verse to heart and help us to understand our sufferings, the answer for our sufferings.
ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നമ്മുടെ കഷ്ടതകളെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ.